നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ മലയാള സാഹിത്യ പോഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാന പ്രസിദ്ധീകരണങ്ങളിലൊന്നാണ് കേരളനാദം. ശ്രോതാക്കളിൽ പലരും കേരളനാദത്തിന്റെ വാർഷിക പതിപ്പുകൾ വായിച്ചിട്ടുമുണ്ടാകും. കഥകളും കവിതകളും വരകളുമൊക്കെ കൂടി ചേരുന്നതാണ് കേരളനാദത്തിന്റെ ഓരോ വാർഷിക പതിപ്പും. ഓസ്ട്രേലിയൻ മലയാളികളുടെ സാഹിത്യ സർഗാത്മക ചിന്തകളെ കേരളനാദം പരിപോഷിപ്പിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷം പൂർത്തിയാവുകയാണ്. അതേപ്പറ്റിയുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, SBS റേഡിയോ മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. ഓസ്ട്രേലിയൻ മലയാളികളുടെ കഥകളും കവിതകളും ചിന്തകളുമൊക്കെയായി 2002 കേരളനാദം ആദ്യം പുറത്തിറങ്ങിയത്. സാഹിത്യസ്നേഹികളായ ഒരു കൂട്ടം മലയാളികളുടെ ആത്മാർത്ഥത മാത്രമായിരുന്നു പ്രസിദ്ധീകരണത്തിന്റെ തുടക്കകാലത്ത് കേരളനാദത്തിന്റെ മുതൽക്കൂട്ട്. സിഡ്നിയിലെ ആദ്യകാല മലയാളികളിലൊരാളായ VP ഗംഗാധരനായിരുന്നു സ്ഥാപക പത്രാധിപർ. പ്രസിദ്ധീകരണം ആരംഭിക്കാനുള്ള പ്രചോദനം VP ഗംഗാധരൻ പങ്കുവെക്കുന്നു.
പിന്നെ വേറൊന്ന് നമ്മൾ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ, അമ്മയുടെ മുലപ്പാലിൽ നിന്ന് ഓർന്നു കിട്ടുന്ന അക്ഷരങ്ങൾ, അത് കൈവിട്ടു പോയതിലുണ്ടായ അടങ്ങാത്ത ദാഹവുമായാണ് ഇന്നത്തെ, അക്കാലത്ത് തന്നെ പറയാം, സിഡ്നി മലയാളി സമൂഹത്തിന്റെ ആ ആ നിലനിൽപ്പ്, ഗൃഹാതിരത്വത്തിലേക്ക് മുഴക്കത്തോടെ വന്നെത്തിയ കേരളനാദം ഒരു സാഹിത്യ നവോത്ഥാനത്തിന്റെ തുടക്കം കുറിക്കുകയായിരുന്നു എന്ന് എനിക്ക് വിശേഷിപ്പിക്കാം. അത് അങ്ങനെ വിശേഷിച്ചാൽ അതിശയോക്തി ഇല്ല. കാരണം അന്ന് ഈ അക്ഷരങ്ങൾക്ക് വേണ്ടി ദാഹിച്ചു നിന്നവർക്കിലേക്ക് അക്ഷരങ്ങളെ സുന്ദരമായ രീതിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് അതിന് ഒരു എന്താണ് ഞാൻ പറയുന്നില്ലേ, പിന്നെ ഒരു ഒരു നിമിത്തമായിട്ടെന്നോ എന്നോ അല്ലെങ്കിൽ എന്ന് തന്നെ പറയാം. ഈ സിഡ്നി മലയാളികൾക്കിടയിൽ, നമ്മുടെ ഈ മലയാളികളുടെ ഇടയിൽ പ്രസക്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അത്രയും മരിച്ചുപോയി, ലീലാമണി. ആ വനിതയുടെ ആഗ്രഹമായിരുന്നു അന്ന്, അന്ന് എൻ്റെ ഒരു 60th ബർത്ത്ഡേ. ഈ സമൂഹത്തിലുള്ളവര്, നമ്മുടെ സമൂഹത്തിലുള്ളവര് എന്താ അത് എന്നെ ആദരിച്ചുകൊണ്ട് എലാബറേറ്റായി ആഘോഷിക്കേണ്ടായി. ആ ഹാളിൽ വെച്ച് ഇവര്, ഇവരൊക്കെ എനിക്ക് അറിയുന്ന വ്യക്തികളാണ്, വളരെ സുഹൃത്തുക്കളാണ്. ഈ ഡോക്ടർ ജോർജും പിന്നെ ലീലാമണിയും വന്നു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. നോക്കി നമുക്ക് അത് അത് അതിനൊന്നാമത്തെ കാരണം ആ വേദിയിൽ വെച്ച് എൻ്റെ ആദ്യത്തെ വിശ്വാസങ്ങൾ എന്ന ചെറുകഥാ സംഹാരം, അത് പ്രഭാത് ബുക്ക് ഹൗസാണ് പബ്ലിഷ് ചെയ്തത്. അത് അന്ന് അവിടെ ലോഞ്ച് ചെയ്തു. അപ്പൊ അതോട് അനുബന്ധിച്ച് ഉണ്ടായ ഒരു ആഗ്രഹവുമായി പിന്നെ ലീലാമണി എന്നെ സമീപിച്ചു. അങ്ങനെ അന്ന് ഞാനന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ അന്നത്തെ രീതി പറയുകയാണെങ്കിൽ, ഈ ഒരു സമാഹാരം പുസ്തക രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ പക്ഷെ അതേ സമയത്ത് അവർ പ്രതീക്ഷിച്ചിരുന്ന സാഹിത്യ രക്ഷപ്രാപ്തിക്കുള്ള പ്രസക്തി ഇതിന് പോരാ എന്ന എൻ്റെ അഭിപ്രായത്തെ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഒരു സാഹിത്യ മാസിക പ്രസിദ്ധീകരിക്കുന്നതാവും കൂടുതൽ ഗുണപ്രദമെന്ന നിർദ്ദേശം നൽകി. അതിനുള്ള അംഗീകാരത്തോടെയാണ് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അതിൽ ലീലാമണി, ജോർജ്, ആന്റണി, രാമൻ, ഞാൻ, ഭാഷാപ്രേമികളാണ് ഇതൊക്കെ. ലീലാമണിയുടെ വീട്ടിൽ വെച്ച് കൂടിയാണ് മുഖ്യമായ ഉന്നം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും പൊതുവിലും മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്, പ്രവാസികളാണല്ലോ, പ്രവാസികളിലെ യുവതലമുറയ്ക്ക് എഴുതാനുള്ള പ്രോത്സാഹനം നൽകുക, അതായിരുന്നു മുഖ്യമായിട്ടും. അങ്ങനെ മുതിർന്നവർ എഴുതി കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അവരെ ഒരു 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 നയിക്കുക, ആ രീതിയിലേക്ക് നയിക്കുക എന്നതായിരുന്നു മുഖ്യമായിട്ടും.
ഇപ്പോൾ സിഡ്നിയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഗംഗാധരൻ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു തുടക്കകാലമെന്നും ഓർമ്മിക്കുന്നു.
അയ്യോ, അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ ഇതിപ്പം ഒരു ഞാൻ പറയാം, ഒരു കഴിവ് പരിശോധന ശ്രമം തന്നെ വിശേഷിപ്പിക്കരുത് ഈ സംരംഭത്തിന്. എന്നുവെച്ചാൽ എന്നിട്ടും നമ്മളത് സങ്കോചമില്ലാതെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. അതിൻ്റെ കാരണം അതിനുള്ള ഇൻസ്പിറേഷനും ദ സെയിം, നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു സാഹിത്യത്തോടുള്ള ഭ്രാന്ത്. അത് ഇതല്ല ഇപ്പൊ ഇവിടെ അച്ചടിച്ച് അച്ചടിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ലേഖനങ്ങള് ആരാഞ്ഞ് സംഘടിപ്പിക്കുന്ന കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു ഒരു ഒരു എന്താണ് മുൻ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴേ ഞങ്ങളെല്ലാം കൂടി എന്താണ് ചെയ്തതെന്ന് വെച്ചാല് പിന്നെ ഈ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ശേഷിക്ക് വേണ്ടിയിട്ട് സാധാരണ ഇപ്പൊ നിങ്ങളുടെ ഈ മീഡിയ ചെയ്യുന്നത് പോലെ ഈ എന്താണ് അഡ്വർടൈസ്മെന്റ്സ് ഇവിടുത്തെ ചെറു എന്താണ് ഞാൻ പറയുന്നില്ലേ വ്യവസായത്തിലും മറ്റൊക്കെ വ്യാപൃതരായവരിൽ നിന്ന് ഈ വിധത്തിൽ നേടിയെടുത്തു സാമ്പത്തികം. കാരണം വലുതും പ്രിന്റ് അന്ന് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ ഒന്ന് ഒരു കാര്യം ഒരു പുസ്തക രൂപത്തിലാക്കണമെങ്കിൽ വമ്പിച്ച മുതൽ മുടക്ക് വേണമായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ എനിക്ക് ഓർക്കുന്ന ഞങ്ങൾ നാട്ടിലൊക്കെ കുടുംബത്തോടു കൂടി കൊല്ലം കൊല്ലം പോവുമായിരുന്നു. ആ സമയത്തൊക്കെ ആ സമയം ഉപയോഗിച്ച് അവിടുത്തെ പ്രസിദ്ധീകരണക്കാര് ഈ പ്രസ്തിനൊക്കെ പോയി കണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി കണ്ട് അങ്ങനെയൊക്കെ എത്രയോ അശ്രാന്ത പരിശ്രമം തന്നെ പറയാം. അങ്ങനെയൊക്കെ ആണ് ബോംബെയിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. ബോംബെയിൽ പോയി കാരണം അന്നൊന്നും കേരളത്തിൽ അത്രമാത്രം വിപുലമായ രീതിയിലുള്ള അച്ചടി സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്റെ ആ ബാക്ക്ഗ്രൗണ്ട് പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കടമ്പകളും പിന്നെ ഒന്ന് നമ്മൾ അച്ചടിക്കുന്നതിന്റെ അതേ തുല്യം ഇഫ് നോട്ട് മോർ ഈ കൺവേയൻസ് ചാർജ് ഉണ്ടായിരുന്നു, കൺസൈൻമെന്റ് ചാർജ്. അതുകൂടാതെ ഇവിടെ എത്തിയാലുള്ള അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും തരണം ചെയ്ത് അനായാസം എന്ന് പറയാൻ പറ്റില്ല, തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അന്ന് മുന്നോട്ട് നീങ്ങിയത്. എന്നിട്ട് അത്ഭുതകരമായ രീതിയിൽ തന്നെ ഞങ്ങൾ നടത്തിയതിൽ ഞങ്ങൾക്ക് തന്നെ എത്രയോ എന്താണ് ഒരു ഒരു ധന്യത ഇന്നും അവശേഷിച്ചു നിൽക്കുകയാണ്.
സിഡ്നി കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രസിദ്ധീകരണം 2006 മുതൽ 2008 വരെ ഓസ്ട്രേലിയൻ കേരളനാഥം എന്ന പേരിലേക്ക് മാറി പ്രവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് സിഡ്നി കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം പുനരാരംഭിച്ചു. 2009 വി പി ഗംഗാധരൻ പത്രാധിപരുടെ ചുമതല ഒഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് കേരളനാഥത്തെ വെള്ളവും വളവും കൊടുത്തു വളർത്താനുള്ള ചുമതല ജേക്കബ് തോമസിനായി.
ഞങ്ങൾ ഒത്തിരി ഈ റിലേറ്റഡ് ആക്ടിവിറ്റീസ് കേരളനാഥവുമായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു. അതിലെ ഞങ്ങൾ ഏറ്റവും അതിനകത്ത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് കൂടുന്നത് ഇതിനോടകം ഒരു 50+ എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ കേരളത്തിലെ പ്രസിദ്ധരായ 20+ സാഹിത്യകാരന്മാർ പല ലക്കങ്ങളിലായി കേരളനാഥത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ കേരളനാഥം ത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റ് സാംസ്കാരിക സാഹിത്യ സംഘടനകളുടെ ആഭിമുഖ്യത്തിലെ നമ്മുടെ നാട്ടിൽ നിന്നും ഒരു 12+ വളരെ പ്രമുഖരായ സക്കറിയ സാർ ഉൾപ്പെടെ പ്രമുഖരായ എഴുത്തുകാരെ നമ്മളിവിടെ കൊണ്ടുവരികയും അവരുടെ സാഹിത്യ സമ്മേളനങ്ങളും കവിയരങ്ങുകളും ഒക്കെ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജൂലിയ ഗില്ലാർഡിൻ്റെ ഒരു സന്ദേശം നമുക്കൊരിക്കൽ ലഭിക്കുകയുണ്ടായി. അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തെയും ഓസ്ട്രേലിയൻ സാമൂഹ്യ ജീവിതത്തിലെയും പ്രമുഖരായ പല ആൾക്കാരുടെയും സന്ദേശങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ മെയിൻ സ്ട്രീം ഓസ്ട്രേലിയൻ എഴുത്തുകാരുടെ രചനകളും ഞങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും കാലം കൊണ്ട് മലയാളികൾക്ക് സുപരിചിതമായ, മലയാളികൾക്ക് തന്നെയല്ല ഈവൻ മലയാളികളല്ലാത്തവർക്ക് പോലും സുപരിചിതമായ ഒരു പ്രസിദ്ധീകരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളനാഥം. അത് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂടെ എഡിറ്റോറിയൽ ബോർഡിലുള്ള അംഗങ്ങൾ, അവർ എല്ലാവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഠിനാധ്വാനികളും പിന്നെ നല്ല പ്രതിബദ്ധതയുള്ളവരുമാണ്, അവർ നല്ല കഴിവുള്ളവരുമാണ്. അപ്പൊ അവരുടെ രചനകൾ ഇതിനകത്ത് വരാറുണ്ട്. പക്ഷേ അവരാണ് എന്നെ ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് ഈ പ്രസിദ്ധീകരണത്തെ ഈ രീതിയിൽ ഇത്രയും വർഷം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പോഴും ഞങ്ങൾ 20-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും അവരെയൊക്കെ സ്നേഹപൂർവ്വം ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു.
രചനകൾ തിരഞ്ഞെടുക്കുമ്പോൾ കാണിക്കുന്ന കണിച്ചത പ്രസിദ്ധീകരണത്തിന്റെ മൗലിക സ്വഭാവം തുടരാൻ സഹായിക്കുന്നുണ്ടെന്നും ജേക്കബ് തോമസ് പറയുന്നു.
എഡിറ്റോറിയൽ ബോർഡിലുള്ള എല്ലാ അംഗങ്ങളും എഴുത്തുകാരും നല്ല വായനക്കാരുമാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രചനകൾ ഇവിടുത്തെ എഴുത്തുകാരിൽ നിന്ന് ലഭിച്ചാൽ അത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അഭിപ്രായപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി അതിൻ്റെ നിലവാരം കുറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ അത് തിരസ്കരിക്കുകയും നിലവാരം പിന്നെ ആവശ്യത്തിന് ഒരു ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഞങ്ങളുടെ നിലവാരത്തിലേക്ക് വരുന്ന രചനകൾ മാത്രമാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിൽ മൊത്തത്തില് സിന്നിയിൽ തന്നെയല്ല നല്ല കഴിവുള്ള ധാരാളം എഴുത്തുകാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അതൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക്. എന്നാലും ചിലപ്പോൾ വളരെ വിരളമായിട്ട് നിലവാരമില്ലാത്ത രചനകൾ കിട്ടാറുണ്ട്. അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കും. പിന്നെ യുവതലമുറയിലെ ശ്രദ്ധേയരായ എഴുത്തുകാരുടെ ഇംഗ്ലീഷ് രചനകളും ഞങ്ങൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള രചനകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഇവിടെ പഠിച്ചു വളരുന്ന മലയാളി സമൂഹത്തിലെ പിള്ളേരാണ്, കുട്ടികളും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെയാണ് അത് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് നിലവാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ ഇതുവരെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഞങ്ങൾ പുലർത്തിപ്പോരുന്നു.
വാർഷിക പതിപ്പായി പുറത്തിറങ്ങുന്ന കേരളനാഥം ആനുകാലിക വിഷയങ്ങളെക്കാൾ ഉപരി സാഹിത്യ പോഷണമാണ് ലക്ഷ്യമിടുന്നത്. ഓസ്ട്രേലിയയിലെമ്പാടുമുള്ള മലയാളികളുടെ നിരവധിയായ രചനകൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി മഷിപുരണ്ടു. മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരുടെ ചിന്തകളും സാഹിത്യവും കൂടി അച്ചടിച്ചെത്തിയതോടെ കേരളനാഥം കൂടുതൽ ആസ്വാദ്യമായി. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി കഴിഞ്ഞ വർഷം കേരളനാഥത്തെയും ബാധിച്ചു. അച്ചടിച്ചെത്തിയിരുന്ന വാർഷിക പതിപ്പ് ഡിജിറ്റൽ രൂപത്തിലേക്ക് വഴിമാറി. പ്രസിദ്ധീകരണത്തിന്റെ വ്യക്തിത്വവും വ്യത്യസ്തതയും നിലനിർത്തുവാൻ അച്ചടിച്ചെത്തുന്ന പതിപ്പിനെ സാധിക്കൂ എന്ന അഭിപ്രായമാണ് പത്രാധിപ സമിതിയിൽ അംഗമായ ഡോക്ടർ അവനീഷ് പണിക്കർക്കുള്ളത്.
ഞങ്ങൾ കഴിഞ്ഞ വർഷം മാത്രമേ കേരളനാഥം ഡിജിറ്റലായിട്ട് പബ്ലിഷ് ചെയ്തുള്ളൂ. അത് കോവിഡ് കാരണം ഒരു അത് വേറെ ഓപ്ഷൻ ഇല്ലാതായി പോയത് കൊണ്ട് മാത്രം ചെയ്തതാണ്. അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അവസ്ഥാന്തരത്തിലേക്ക് ഞങ്ങൾ ശരിക്കും ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ വർഷം അങ്ങനെ സംഭവിച്ചു. ഇപ്പൊ ഈ വർഷം 2021 ഇഷ്യൂ ഇപ്പം തിരിച്ച് പ്രിന്റഡ് എഡിഷൻ ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഡിജിറ്റൽ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയോ എന്നുള്ളൊരു ശങ്കയുണ്ട്. എന്നുവെച്ചാൽ ഓൺലൈൻ ആ ഒരു മാധ്യമത്തിൽ ഓൺലൈൻ പബ്ലിഷ് ചെയ്ത മീഡിയയിലെ കമന്റ്സ് ഇടാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറെ വായനക്കാരുടെ നല്ല കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതേപോലെ ആവശ്യമില്ലാത്ത പല കമന്റ്സുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ ആക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കേരളനാഥത്തിന്റെ വായനക്കാര് കേരളനാഥത്തെ സ്വാഗതം ചെയ്ത് വായിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഓഡിയൻസ് അവര് കുറച്ചുകൂടെ കൈ പിടിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ബേസ്ഡ് എഡിഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലരോടും സംസാരിക്കുന്നതെന്ന്. ഇത് ഡിജിറ്റലായി മാറിക്കഴിയുമ്പോൾ മറ്റു പല ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു ആ ഒരു കൂട്ടത്തിൽ അങ്ങ് എന്താ പറയാ ഇല്ലാണ്ടായി പോവുകയാണ്, കാണപ്പെടാണ്ട് ആയി പോവുകയാണ്. ഇപ്പൊ പ്രിന്റഡ് ആകുമ്പോൾ അതിനൊരു വ്യക്തിത്വമുണ്ട്. ഒരു പ്രിന്റഡ് കോപ്പി ഒരു മേശപ്പുറത്ത് ഇരിക്കുമ്പോൾ അതവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആ ഒരു വീട്ടിലങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വരുന്നവർക്ക് അത് വായിക്കാം. അങ്ങനെ പല വീടുകളിലും ഞാനിത് കോപ്പി ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്.
ഓസ്ട്രേലിയൻ മലയാളികളുടെ സർഗാത്മക ശേഷിയെ പരിപോഷിപ്പിക്കാൻ കേരളനാഥത്തിന് സാധിക്കുന്നുണ്ടെന്നും അവനീഷ് പറഞ്ഞു.
ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ കേരളനാഥം ഇപ്പോൾ ഓസ്ട്രേലിയ പള്ളത്തുനിന്നുള്ള ആൾക്കാരുടെ അതായത് ചെറുപ്പക്കാരുടെയും വയസ്സായവരുടെയൊക്കെ സാഹിത്യ സൃഷ്ടികളെ അതിൽ ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടു വർഷം മുമ്പത്തെ ഒരു ഇഷ്യൂ ഞങ്ങളുടെ ഇതിന് മുമ്പത്തെ പ്രിന്റഡ് എഡിഷൻ ഞാൻ സിഡ്നിയിലും സിഡ്നി മാത്രമല്ല പെർത്തിലും ബ്രിസ്ബനിലും ഒക്കെ ജോലികളെ സംബന്ധമായിട്ടൊക്കെ പോകുമ്പോൾ പോയപ്പോഴൊക്കെ അതിന്റെ കോപ്പിയൊക്കെ കൊണ്ട് കൊടുത്ത ആൾക്കാരുടെയൊക്കെ നല്ല സ്വീകരണമായിരുന്നു. അതായത് അവിടെ ചെറിയ രീതിയിൽ അവിടെ ലോക്കലായിട്ട് അഡ്ലേഡിലും പെർത്തിലും മെൽബണിലുമുണ്ട്, കാൻബറയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവിടെ ലോക്കലായിട്ട് നടക്കുന്ന സാഹിത്യ സംരംഭങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് കേരളത്തെ പറ്റിയൊരു നല്ലൊരു അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോപ്പികളവിടെ റിസീവ് ചെയ്യാനും പിന്നെ അതിലോട്ട് ഇങ്ങോട്ട് സൃഷ്ടികളിൽ അയക്കാനും ഒക്കെ അവിടെ നല്ലത് താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് നന്നായിട്ടൊരു അവരുടെ സാഹിത്യ സൃഷ്ടികൾ ഒന്ന് പ്രദർശിപ്പിക്കാൻ നല്ലൊരു വേദിയായിട്ട് കേരളനാഥം ഇപ്പം നടക്കുന്നുണ്ടെന്നാണ് എന്റെ വിലയിരുത്തൽ.
നിരവധിയായ ആളുകളുടെ ശബ്ദവും അർത്ഥവും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് കേരളനാഥത്തിൻ്റെ ഓരോ വാർഷിക പതിപ്പും വായനക്കാരന് ആസ്വാദ്യമായത്. പിന്നിട്ട വർഷങ്ങളിൽ ചിന്തകളിലൂടെയും വരകളിലൂടെയും ഓസ്ട്രേലിയൻ മലയാളികളുടെ സർഗശേഷിയെ പരിപോഷിപ്പിച്ച കേരളനാഥത്തിന് 20 വർഷമെന്നത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയാണ്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.